ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ ലാവോസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തി. നവരാത്രി ആഘോഷ നിറവിൽ രാജ്യം. വിജയദശമിയുടെ പൂർവ്വസന്ധ്യയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ജാപ്പനീസ് സംഘടനയായ നിഹോൻ ഹിഡാൻക്യോയ്ക്ക്. മഹാരാഷ്ട്രയിൽ പരിശീലനത്തിനിടെയുണ്ടായ അപകടത്തിൽ രണ്ട് അഗ്നിവീർ സൈനികർക്ക് ജീവഹാനി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം കേരള നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനാൽ ചർച്ചയ്ക്ക് അനുമതി നൽകാനാവില്ലെന്ന് സ്പീക്കർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ ലാവോ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തി. ലാവോ PDRലെ BNDANൽ 19th കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയിൽ അദ്ദേഹം ഇന്ന് പങ്കെടുത്തു. ദക്ഷിണ ചൈന സമുദ്രമേഖലയിൽ സമാധാനവും സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് മുഴുവൻ ഇൻഡോ പസഫിക് മേഖലയുടെയും താൽപര്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മേഖലയിൽ സമാധാനവും വികസനവും നിലനിർത്തുന്നതിന് സുതാര്യമായ നയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനവും സമൃദ്ധിയും അനിവാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വിവിധ പ്രദേശങ്ങളിലെ സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദത്തെ നേരിടാൻ മനുഷ്യർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. വിവിധ മേഖലകളിലെ സഹകരണത്തിന് ഇന്ത്യയും ലാവോസും ധാരണാപത്രങ്ങൾ കൈമാറി. ലാവോസിൽ പോഷകാഹാര സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിക്ക് ഇന്ത്യ UN വികസന പങ്കാളിത്ത ഫണ്ട് മുഖേന $1 million സാമ്പത്തിക സഹായം നൽകാനും ഇന്ത്യ തീരുമാനിച്ചു. ലാവോസിൽ നടന്ന ഇന്ത്യ ആസിയാൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി കൂടിക്കാഴ്ച നടത്തി. US മിൽട്ടൺ ചുഴലിക്കാറ്റിലുണ്ടായ ജീവഹാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ജപ്പാനിലെയും ന്യൂസിലൻഡിലെയും പ്രധാനമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയ ശ്രീ മോദി തായ്ലന്റ് പ്രതിനിധിയുമായും കൂടിക്കാഴ്ച നടത്തി. ആസിയാൻ രാജ്യങ്ങളുമായുള്ള ബന്ധവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10 പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചു. ആസിയാനുമായി ചേർന്ന് വൈവിധ്യമാർന്ന സംരംഭങ്ങൾക്കാണ് ഇന്ത്യ ഇതിലൂടെ തുടക്കമിടുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ജയ്ദീപ് മജുംദാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
He announced a 10-point special plan to strengthen connectivity and resilience with ASEAN. These involve a wide variety of initiatives that India is taking with ASEAN. They include, for example, celebrating next year as the ASEAN-India Year of Tourism. The ASEAN leaders all universally welcomed this as a very positive development. It was also announced that India will contribute $5 million towards joint cooperative activities in this area.
രാഷ്ട്രപതി ദ്രൌപദി മുർമു മറ്റന്നാൾ മുതൽ 7 അൾജീരിയ, മൌറിറ്റാനിയ, മലാവി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. അൾജീരിയൻ പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഈ മാസം 13 മുതൽ 15 അൾജീരിയയിലാണ് ആദ്യഘട്ട സന്ദർശനം. രണ്ടാംഘട്ടത്തിൽ മൌറിറ്റാനിയയും അവസാനഘട്ടത്തിൽ മലാവിയും രാഷ്ട്രപതി സന്ദർശിക്കും. നൈപുണ്യ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM ഇന്റേൺഷിപ്പ് പദ്ധതിക്കായി ഉദ്യോഗാർത്ഥികൾക്ക് നാളെ മുതൽ രജിസ്റ്റർ ചെയ്യാം. PM internship.mca.gov.in എന്ന ഓൺലൈൻ പോർട്ടലിലൂടെ 21-നും 24-നും പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 1800-11-60-90 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കേണ്ടതാണ്. നവരാത്രി മഹോത്സവത്തിന്റെ ആഘോഷ നിറവിൽ രാജ്യം. വിജയദശമിയുടെ പൂർവ്വസന്ധ്യയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു എല്ലാവർക്കും ആശംസകൾ നേർന്നു. പശ്ചിമബംഗാളിൽ ജനങ്ങൾ ദുർഗാപൂജയ്ക്കായി അലങ്കരിച്ച പന്തലുകളിൽ ഒത്തുകൂടി. നവരാത്രി പ്രമാണിച്ച് പശ്ചിമബംഗാളിൽ രാത്രിയിലും പൊതുഗതാഗത സംവിധാനം പ്രവർത്തനക്ഷമമാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലും വീടുകളിലും സ്ഥാപനങ്ങളിലും ഇന്നലെ മുതൽ പൂജവയ്പ്പ് ചടങ്ങുകൾ ആരംഭിച്ചു. പനച്ചിക്കാട്, ദക്ഷിണ മൂകാംബിക, ചോറ്റാനിക്കര, ആറ്റുകാൽ, പള്ളിക്കുന്ന്, മൂകാംബിക തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിജയദശമി ദിവസമായ ഞായറാഴ്ച രാവിലെ പൂജയെടുപ്പും തുടർന്ന് വിദ്യാരംഭവും നടക്കും. സമാധാനത്തിനുള്ള ഇത്തവണത്തെ നൊബേൽ പുരസ്കാരം ജാപ്പനീസ് സംഘടനയായ നിഹോൻ ഹിഡാൻക്യോയ്ക്ക്. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനത്തിലെ അതിജീവിതരുടെ ഈ പ്രസ്ഥാനം ഹിബാകുഷ എന്നും അറിയപ്പെടുന്നു. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകത്തിനായുള്ള പരിശ്രമങ്ങൾക്കും ആണവായുധങ്ങൾ പ്രയോഗിക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കുമാണ് നൊബേൽ പുരസ്കാരം. മഹാരാഷ്ട്രയിൽ പരിശീലനത്തിനിടെയുണ്ടായ അപകടത്തിൽ രണ്ട് അഗ്നിവീർ സൈനികർക്ക് ജീവഹാനി. അഗ്നിവീർ ഗണ്ണർമാരായ ഗോഹിൽ വിശ്വരാജ് സിംഗ്, സൈഗത് എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ കരസേന അന്വേഷണം പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
മഹാദേവ വാതുവെപ്പ് ആപ്പ് കുംഭകോണവുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരൻ സൌരഭ് ചന്ദ്രാകർ ദുബായിൽ അറസ്റ്റിലായി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. ഇയാളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മ്യൂറിൽ ടൈഫസ് സ്ഥിരീകരിച്ച 75-കാരൻ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. വിദേശത്തുനിന്ന് വന്നയാൾക്കാണ് CMC വെല്ലൂരിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. ചെള്ളുപനിക്ക് സമാനമായ ബാക്ടീരിയൽ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യാനുള്ള ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനാലാണ് അനുമതി നിഷേധിക്കുന്നത് എന്ന് സ്പീക്കർ അറിയിച്ചു. പ്രതിപക്ഷത്തിൽ നിന്ന് KK രമയാണ് നോട്ടീസ് നൽകിയത്. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നേടാൻ കൂട്ടായ ശ്രമം നടത്തണമെന്ന് മന്ത്രി MB രാജേഷ്. നിയമസഭയിൽ സഞ്ജീവ് ജോസഫ് MLA ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി പിണറായി വിജയനുവേണ്ടി മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം.
ആധുനിക വ്യോമയാന മേഖലയോട് കിടപിടിക്കാനുതകുന്ന അടിസ്ഥാന സൌകര്യങ്ങളോടൊരുക്കിയ കണ്ണൂർ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭിക്കാത്തത് എയർപോർട്ടിന്റെ വളർച്ചയെയും പ്രദേശത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും ബാധിക്കുന്നുണ്ട്. പോയിന്റ് ഓഫ് കോൾ പദവി ലഭിച്ചാൽ മാത്രമേ വിദേശ വിമാന കമ്പനികൾക്ക് കണ്ണൂരിൽ നിന്നും സർവീസുകൾ നടത്താൻ കഴിയൂ. നിലവിൽ രാജ്യത്തിനകത്തുള്ള വിമാന കമ്പനികൾക്ക് മാത്രമാണ് വിമാന സർവീസ് നടത്താൻ അനുമതി നൽകിയിട്ടുള്ളത്. ഈ വിമാന കമ്പനികൾക്ക് ആവശ്യാനുസരണം സർവീസ് നടത്താൻ വിമാനങ്ങൾ ലഭ്യവുമല്ല. അതിനാലാണ് യാത്രക്കാർ കൂടുതലുണ്ടെങ്കിലും കണ്ണൂരിൽ വിമാന സർവീസുകൾ ആവശ്യമനുസരിച്ച് നടത്താൻ സാധിക്കാത്തത്.
തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ കർണാടക, ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ ഇടങ്ങളിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെലങ്കാന, ആന്ധ്രാപ്രദേശ്, യാനം എന്നിവിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കർണാടക ഗോവ തീരത്തിന് സമീപം അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം വരും ദിവസങ്ങളിൽ വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകി. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടുന്നു. ടോസ് നേടിയ ഓസ്ട്രേലിയ ബൌളിംഗ് തെരഞ്ഞെടുത്തു. ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാനായി നോയൽ ടാറ്റയെ തെരഞ്ഞെടുത്തു. മുൻ ചെയർമാൻ രത്തൻ ടാറ്റയുടെ നിര്യാണത്തെ തുടർന്നാണ് നടപടി. അന്താരാഷ്ട്ര ബാലികാ ദിനത്തോടനുബന്ധിച്ച് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ദൌത്യത്തിന് കീഴിൽ രാജ്യവ്യാപകമായി 10 ദിവസം വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്താനും ചർച്ചകൾ നടന്നു. പെൺകുട്ടികളുടെ അവകാശങ്ങളും അവസരങ്ങളും തിരിച്ചറിയുന്നതിലൂടെ സമത്വപൂർണമായ സമൂഹത്തിന് വഴിയൊരുക്കണമെന്ന് വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി പറഞ്ഞു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ കൽക്കരി ഖനിയിൽ അജ്ഞാതൻ നടത്തിയ ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. 8 പേർക്ക് പരിക്കേറ്റു. ഹാൻഡ്സ് ഗ്രനേഡുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ ലാവോ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തി. നവരാത്രി ആഘോഷ നിറവിൽ രാജ്യം. വിജയദശമിയുടെ പൂർവ്വസന്ധ്യയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ജാപ്പനീസ് സംഘടനയായ നിഹോൻ ഹിഡാൻക്യോയ്ക്ക്. മഹാരാഷ്ട്രയിൽ പരിശീലനത്തിനിടെയുണ്ടായ അപകടത്തിൽ 2 അഗ്നിവീർ സൈനികർക്ക് ജീവഹാനി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം കേരള നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനാൽ ചർച്ചയ്ക്ക് അനുമതി നൽകാനാവില്ലെന്ന് സ്പീക്കർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.